ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മറിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. അവൻ അവളുടെ ചുണ്ടിൽ വിരലോടിച്ച് പറഞ്ഞപ്പോൾ ജാനി ഞെട്ടലോട് അവനെ നോക്കി. കാശി അവളോട് കണ്ണിച്ചിമ്മി കാണിച്ചു. ജാനി ഒന്നും വിശ്വസിക്കാനാവാതെ അവനെ നോക്കി നിന്നു. മഴ പെയ്തപ്പോൾ കാശി അവളുടെ കൈകൾ വലിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടി. മഴയിൽ കുളിച്ചുകൊണ്ടവർ അകത്തേക്ക് വരുന്നു കണ്ട് മാളു കാശിയോട് പറഞ്ഞോ എന്ന് കൈകൊണ്ട് ആക്കി കാണിച്ചു ചോദിച്ചു. ജാനി ആരെയും നോക്കാതെ ഏതോ ലോകത്തെന്ന പോലെ അകത്തേ കയറിപ്പോയി. പറഞ്ഞോ കാശി.
നമ്മൾ പ്ലാൻ ചെയ്ത പോലെ മാധുരിയെ തേപ്പുകാരിയാക്കി.
കാശിയും മാളും ചിരിച്ചു.
നമ്മൾ മനസ്സിലെന്ത് വിചാരിച്ചു അത് തന്നെ നടന്നു. ഞാൻ പ്രണയം തുറന്നു പറഞ്ഞു.
അവളെന്ന ഭാര്യ എന്നെ കെയർ ചെയ്തപ്പോൾ തോന്നിയ പ്രണയം. കാശി വേദനയോടെ നിറയുന്ന മിഴികൾ തുടക്കുന്ന അവന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് മാളു വിളിച്ചു.
ഞാനൊരിക്കലും ആ തുറന്നു പറച്ചിൽ തൃപ്തനല്ല മാളു. ഒരിക്കലെങ്കിലും അവൾ സ്വയം പറയുമെന്ന് ഞാൻ കരുതി. അവൾ പറയില്ലടോ. അതൊരു വാശിയൊന്നുമല്ല. എന്നെ എത്ര പ്രണയിച്ചാലും ഞങ്ങളുടെ സൗഹൃദം കളങ്കപ്പെട്ടു പോയല്ലോ എന്നോർത്ത് ഇന്നും അവൾക്ക് വേദനയുണ്ട്. അതുതന്നെയാണ് എന്നോട് തുറന്നു പറയാൻ അവൾ ശ്രമിക്കാത്തത്. വീട്ടിലുള്ളവരൊക്കെ അവളുടെ പ്രണയം അറിയാമെന്ന് ഗീതേച്ചി പറഞ്ഞുകൊണ്ട് അവൾക്ക് സങ്കടമുണ്ട്. റിസിയോട് പറഞ്ഞു പോലും മനസ്സിലെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയാണ്. പാവം, അവൾ അങ്ങനെയാണ് മാളു. സ്വയം നേറിയാലും മറ്റുള്ളവരുടെ മുമ്പിൽ അത് പ്രകടിപ്പിക്കില്ല. ഞങ്ങളിങ്ങനെ പ്രണയിച്ചോളാം കാലനാഥനും ജാനകിയുമായിട്ട്. കാശിയും ഭാഗ്യവുമാവാൻ ഞങ്ങൾക്കിനി കഴിയില്ല. ഈ വിവാഹ ജീവിതത്തിലൂടെ ഞങ്ങൾ പ്രണയിച്ചോളാം കാലനാഥനും ജാനകിയുമായി. അത് മതി. അതാവുമ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്. സാരമില്ല കാശിയേട്ട, വിഷമിക്കാതെ. മാളു അവനെ ആശ്വസിപ്പിച്ചു. ഏയ്, അതിൽ വിഷമമൊന്നുമില്ല. ഞാൻ മുകളിലോട്ട് പൊക്കോട്ടോ.
ഓക്കെ, പോയി അഭിനയിച്ചോളൂ. മാളു അവനെ കൈകൊടുത്തുകൊണ്ട് പറഞ്ഞു. കാശി ചിരിച്ചു. ജാനി റൂമിലേക്ക് എത്തിയതും ബെഡിൽ തറഞ്ഞിരുന്നു. അവളുടെ കാതുകളിൽ കാശി പറഞ്ഞതൊക്കെ കൊടുങ്കാറ്റ് പോലെ വീശാൻ തുടങ്ങി. എന്തൊക്കെയാണ് ദൈവമേ കാശിയേട്ടൻ പറഞ്ഞത്? ഏട്ടൻ എന്നെ സ്നേഹിക്കുന്നുവെന്നോ? ഇല്ല, എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. പക്ഷേ ചുണ്ടിലെ മുറിവ് നേറിയപ്പോൾ ജാനിയുടെ ചുണ്ടിൽ ചിരിവിടന്നു. ഇതായിരുന്നോ മധുരമുന്തിരി? അയ്യോ, ഞാൻ എന്തൊക്കെയാണ് കാശിയേട്ടനോട് ഇത്രയും ദിവസം ചോദിച്ച് നടന്നിരുന്നത്? അപ്പൊ ഇത് മനസ്സിൽ വെച്ചിട്ടായിരുന്നോ ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞിട്ട് മധുരമുന്തിരി ചോദിച്ചത്? കുറച്ചു ദിവസം മധുരമുന്തിരിയെ പറ്റി അവൾ പറഞ്ഞതൊക്കെ ആലോചിച്ചപ്പോൾ ജാനി പെട്ടെന്ന് നാണം വന്ന് മുഖം പൊത്തി. പെട്ടെന്നാണ് അവൾക്ക് മാധുരിയുടെ കാര്യം ഓർമ്മ വന്നത്. മാധുരി കാശിയേട്ടനെ ഞാൻ കാരണം ഉപേക്ഷിച്ചോ? അയ്യോ, എത്ര നൊന്തുകാണോ അദ്ദേഹത്തിൻ്റെ മനസ്സ്. പാവം, ഇപ്പോൾ ഭാര്യ എന്നോട് അദ്ദേഹത്തിന് പ്രണയം തോന്നിയിരിക്കുന്നു. ഞാൻ കെയർ ചെയ്തപ്പോൾ ഏട്ടന് ഒരുപാട് ആശ്വാസം തോന്നിയിട്ടുണ്ടാവും. ഈശ്വര, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ വയ്യ, ഏട്ടൻ എന്നോട് ശരിക്കും പ്രണയം തോന്നിയോ? എന്നാലും ആ ദുഷ്ടം എൻ്റെ കാശിയേട്ടനെ തേച്ചിട്ട് പോയില്ലേ. കയ്യിൽ കിട്ടി അവളെ രണ്ട് പൊട്ടിക്കായിരുന്നു. കൂതിരി. ദൈവമേ, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ വയ്യ കാശിയേട്ടനെ പ്രണയിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ. അവൾ കയ്യിൽ വിശ്വാസം വരാതെ പിച്ചു നോക്കി. അവളത് പറഞ്ഞിരിക്കുമ്പോഴാണ് കാശി റൂമിലേക്ക് വന്നത്. അവനെ കണ്ടതും ജാനി ബെഡിൽ നിന്ന് വേഗം എഴുന്നേറ്റു.
എന്താ നിന്റെ തീരുമാനം?
അവന്റെ ചോദ്യം കേട്ട് അവൾ മിണ്ടാതെ നിന്നു.
ചോദിച്ചു കേട്ടില്ലേ?
എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കാശിയേട്ടാ. ഞാൻ ഏട്ടൻ്റെ സുഹൃത്തല്ലേ.
സുഹൃത്തോ? എപ്പോ?
ചെറുപ്പം മുതൽ നമ്മൾ നല്ല സുഹൃത്തുക്കളല്ലായിരുന്നു.
ചെറുപ്പം മുതൽ എന്ന് പറയുമ്പോൾ അത് ഭാഗ്യമായിരുന്നു.
അവളെന്നെ ഉപേക്ഷിച്ചു പോയി. ഞാൻ ആ ഓർമ്മകളെയും മറന്നു.
പിന്നെ നീ സിദ്ധാർത്ഥൻ്റെ തോഴി ജാനകിയായി. വീണ്ടും നീ എന്നോട് സൗഹൃദ ബന്ധത്തിലായാലും ഞാൻ നിന്നെ അവൻ്റെ തോഴിയായി കാണുന്നുള്ളൂ.
അവൻ്റെ തോഴി സ്ഥാനത്ത് നിന്ന് എന്നിലേക്ക് വന്നവളല്ലേ നീ.
എനിക്ക് നിന്നോട് പ്രണയമൊന്നും തോന്നിയിരുന്നില്ല. മാധുരി പോയപ്പോൾ ആ വിഷമത്തിൽ നീ കൂടെ ഉണ്ടായപ്പോൾ ഉണ്ടായ ആശ്വാസം, നിന്റെ കെയറിങ്, അതെപ്പോഴോ പ്രണയമായിപ്പോയി.
എൻ്റെ ഭാര്യയോടാണ് എനിക്ക് പ്രണയം തോന്നിയത്. അതിലെനിക്കൊരു തെറ്റുണ്ടെന്ന് തോന്നില്ല. കാശി വാക്കുകളിലൂടെ തിരിച്ചടിച്ചപ്പോൾ അവൾക്ക് ശരിക്കും മനസ്സ് വേദനിച്ചു. പക്ഷെ അവനങ്ങനെ പറഞ്ഞത് താൻ പറഞ്ഞ പ്രണയത്തിന് അവൾ എതിര് പറയാതെ പ്രണയിക്കാൻ വേണ്ടിയായിരുന്നു. ഭാഗ്യയുടെ പ്രണയം അവൾ ഒരിക്കലും നേരിട്ട് പറയില്ലെങ്കിലും താൻ പറഞ്ഞ പ്രണയത്തോട് അവൾ സമ്മതം അറിയിക്കണമെന്ന് അവൻ ആഗ്രഹമുണ്ടായിരുന്നു. കാലനാഥന്റെ ജാനികക്കായി അവൻ കാത്തിരിക്കുകയാണ്. അവൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജാനി ഒന്നും മിണ്ടാനാവാതെ ബെഡിലേക്ക് തന്നെ ഇരുന്നു. അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു. ഇല്ല കാശിയേട്ട, ഞാൻ എൻ്റെ പ്രണയം തുറന്ന് പറയില്ല. അവൾ കരഞ്ഞുകൊണ്ട് ബെഡിലേക്ക് വീണു. അന്ന് രാത്രി മാളു കാശിയെ വൈൻ കുടിക്കാൻ വിളിച്ചുകൊണ്ട് പോയി. അവർ വൈൻ ഉണ്ടാക്കുന്ന റൂമിലേക്ക് പോയി. അവർ ചെല്ലുമ്പോൾ ജാനി വെള്ളത്തിൽ നിന്ന് മുന്തിരി കഴുകിയെടുത്ത് വലിയ ബോട്ടിലേക്ക് ഇടുകയായിരുന്നു. ഭാഗ്യേച്ചി, കാശിക്ക് വൈൻ കൊടുക്ക്. അവൾ പറഞ്ഞത് കേട്ട് ജാനി കാശിയെ മിഴികൾ ഉയർത്തി പതിയെ നോക്കി. അവൻ കൈകൾ പിണച്ചു കെട്ടി പ്രണയത്തോടെ നോക്കി നിൽക്കുന്ന കണ്ടപ്പോൾ ജാനി ചമ്മലോടെ മുഖം തിരിച്ചു. കാശി ചെറുചിരിയോടെ അവൾക്ക് മുമ്പിലുള്ള ചെയറിലിരുന്നു. ജാനി ടേബിളിനരികിൽ നിന്ന് മുന്തിരി കഴുകുകയാണ്.
മാളു ടേബിളിന്റെ മുകളിൽ കയറിയിരുന്നു. ഭാഗ്യച്ചി, കാശിക്ക് വൈൻ കൊടുക്ക്, അവൾ പറഞ്ഞത് കേട്ട് ജാനി കോക്ടെയിൽ ഗ്ലാസിൽ വൈൻ നിറച്ച് അവന് നേരെ വിറക്കുന്ന കൈകളോട് നീട്ടി. കാശി അവൾ ഗ്ലാസിൽ പിടിച്ചിരിക്കുന്ന കയ്യിൽ കയ്യമർത്തി. ജാനി ഒരു ഞെട്ടലോട് അവൻ നോക്കി. ആ ഒരു നിമിഷത്തിൽ അവളുടെ വിരലുകൾ പോലും തമ്മിൽ പ്രണയിച്ചു. ജാനിയുടെ കൈകൾ അവൻ പൊതിഞ്ഞ് പിടിച്ചു. മാളു മെല്ലെ ചുമച്ചപ്പോൾ ജാനി കൈ പിന്നോട്ടെടുത്തു. കാശി മുഖം ഗൗരവത്തിൽ പിടിച്ചുകൊണ്ട് ചമ്മൽ മറച്ചു വെച്ചു. ജാനിയെ നോക്കി വൈൻ കുടിച്ചു. ഞാനിപ്പോ വരാവേ. മാളു അവർക്കായി ആ നിമിഷം നൽകിക്കൊണ്ട് അവിടുന്ന് പോയി. മാളു പോയതും ജാനിയുടെ നെഞ്ച് പടപടാന്ന് മിടിക്കാൻ തുടങ്ങി. കാശി ചുറ്റും നോക്കി ചെയറിൽ നിന്ന് എഴുന്നേറ്റതും ജാനി ഞെട്ടലോടെ ശബ്ദമുണ്ടാക്കി പിന്നിലേക്ക് വലിഞ്ഞു. കാശി ചിരിയടക്കി അവൾ നോക്കി.
എന്താ?
അവൻ ഗൗരവത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി. കാശി അടുത്തേക്ക് വരുംതോറും അവളുടെ നെഞ്ചിടിപ്പ് കൂടിക്കൂടി വന്നു. തിരിഞ്ഞേൽക്കുന്ന ജാനിയുടെ പിന്നിൽ അവൻ ചെന്ന് നിന്നു. അവൻ അവളിലേക്ക് ചേർന്ന് നിന്ന് ടേബിളിന്റെ ഇരുവശവും കൈകൾ വെച്ച് നിന്നു. അവൻ മുഖം ചിരിച്ച് അവളെ നോക്കുമ്പോൾ മിഴികൾ ഇറുകിയടച്ച് മുന്തിരികൾ കയ്യിലമർത്തി പിടിച്ച് നിൽക്കുകയാണവൾ. കാശി ചിരിയടക്കിക്കൊണ്ട് അവളുടെ വെള്ളത്തിലിരിക്കുന്ന കൈകൾ അവന്റെ കൈകളാൽ പതിയെ പൊതിഞ്ഞു. ജാനി ഞെട്ടിലോടെ മിഴികൾ തുറന്ന് അവനെ നോക്കി. കാശി കണ്ണുറുക്കിക്കൊണ്ട് അവൾക്ക് മറുപടി കൊടുത്തു. കാശിയേട്ടാ, കയ്യിന്ന് വിട്, മാളുട്ടിപ്പോ വരും.
എന്ത്?
കാശി അവളുടെ തോളിൽ താടിവെച്ചുകൊണ്ട് ചോദിച്ചു.
അതെ, എനിക്ക് വൈൻ ഉണ്ടാക്കുന്നതൊന്ന് പഠിപ്പിച്ചു തരാമോ?
കാശി അവളുടെ തലയോട് തല ചേർത്തുകൊണ്ട് ചോദിച്ചു. കാശിയേട്ടാ, മാളൂട്ടി വരും, എന്താ ഇങ്ങനെയൊക്കെ?
എങ്ങനെയൊക്കെ?
അവളുടെ കൈകൾ കൊണ്ട് കാശി മുന്തിരി വെള്ളത്തിൽ ചിത്രപ്പണി നടത്തിക്കൊണ്ടിരുന്നു. കാശിയേട്ടാ, കയ്യിന്ന് വിട്. ജാനി അവന്റെ മിഴിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു.
ഇല്ല, ഞാൻ നിന്നെ പ്രണയിക്കുന്ന ജാനിക.
കാശി അവളുടെ കാതിലേക്ക് പതിയെ ഊരിക്കൊണ്ട് പറഞ്ഞു. കാശിയേട്ടാ, പ്ലീസ്. അതിന് മറുപടിയായി കാശി അവളുടെ കാതിൽ അമർത്തി ചുംബിച്ചു. മുന്തിരി വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന അവളുടെ കൈ കാശിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ജാനി പെട്ടെന്ന് തിരിഞ്ഞെന്ന് അവനെ തള്ളിമാറ്റി റൂമിൽ നിന്നോടി. കാശി ഒരു പുഞ്ചിരിയോടെ ഓടിപ്പോകുന്ന അവളെ നോക്കി നിന്നു.
ദൈവമേ, ഈ കാശിയേട്ടൻ ഇത്രയ്ക്ക് റൊമാൻറ്റിക് ആണോ? ഇതെന്തൊരു മാറ്റമാണ് കാശിയേട്ടന് വന്നിരിക്കുന്നത്.
ദൈവമേ, എന്റെ കാതിൽ ഇപ്പോഴും ഏട്ടൻ നൽകിയ ചുംബനത്തിന്റെ ചൂട് മാറിയിട്ടില്ല.
ജാനിക്ക് ഇതപ്പോടെ വാഷ് ബേസിൽ നിന്ന് വെള്ളമെടുത്ത് മുഖത്തേക്ക് തളിച്ചുകൊണ്ടിരുന്നു. ജാനി എന്ന മാളുവിനോടൊപ്പമാണ് കിടന്നത്. കാശിക്കും ജാനിക്കും ആ രാത്രി ഉറങ്ങാനേ സാധിച്ചില്ല. പിറ്റേ ദിവസം ജാനി കാശിയുടെ മുമ്പിലേക്ക് പോയതേയില്ല. അവന്റെ മുമ്പിലെങ്ങാനും പെട്ടാൽ അവൾ ഓടിപ്പോകുന്ന കണ്ട് കാശി ചിരിയോട് അവൾ നോക്കി നിൽക്കും. വീട്ടിലേക്ക് പോരുന്നതിന് തലേ ദിവസം രാവിലെ ജാനിയെ കാശി സർപ്രൈസ് ആയിട്ട് ഒരിടത്തേക്ക് കൊണ്ടുപോവുകയാണ്. പണ്ട് ബാംഗ്ലൂർ ചുറ്റിയടിക്കാൻ വന്നപ്പോൾ അവൾക്ക് പോവാൻ കഴിയാതിരുന്ന ഇടത്തേക്ക്. അന്ന് അവിടേക്ക് പോവാൻ നിന്നപ്പോഴേക്കും അവൾക്ക് പനി പിടിച്ച് വയ്യാതായി. അവർക്ക് തിരിച്ചു പോരേണ്ടി വന്നു. ഇന്ന് കാശി അവളെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് കാശി അവളോട് പറഞ്ഞിട്ടേയില്ല. രാവിലെ 4 മണിക്ക് പോവാൻ വേണ്ടി അവർ നേരത്തെ എഴുന്നേറ്റിരുന്നു. കാശി വസ്ത്രം മാറി വീടിന് വെളിയിലേക്കിറങ്ങി ബുള്ളറ്റിൽ കയറിയിരുന്നു. വൈറ്റ് ടീഷർട്ടും അതിനു മുകളിൽ ട്രാവൽ ജാക്കറ്റും ബ്ലൂ ജീൻസുമാണ് അവൻ ധരിച്ചിരിക്കുന്നത്. അവൻ ബുള്ളറ്റിലിരുന്ന് അകത്തുനിന്ന് വരുന്ന ജാനിയെ നോക്കി. സ്ലിം ഫിറ്റ് ഡെനിമിനും പെപ്ലം ടോപ്പിനൊപ്പം ട്രാവലർ ജാക്കറ്റുമാണ് ജാനി ധരിച്ചിരിക്കുന്നത്. ജാനി അവന്റെ മുഖത്തേക്ക് നോക്കാതെയാണ് മാളുവിനൊപ്പം വെളിയിലേക്ക് ഇറങ്ങി വരുന്നത്.
അപ്പോ രണ്ടാളും പോയി അടിച്ചു പൊളിച്ചിട്ട് വായോ,
മാളു അവന്റെ അരികിലേക്ക് ജാനിയെ നിർത്തിക്കൊണ്ട് പറഞ്ഞു. ജാനി അപ്പോഴവനെ നോക്കാതെ മുഖം താഴ്ത്തി നിൽക്കുകയാണ്.
ഏയ്, ഭാഗ്യച്ചിക്ക് എന്തോ ഒരു സന്തോഷമില്ലാത്തേ?
ഏയ്, ഒന്നുമില്ല, ജാനി അവളോട് പറഞ്ഞു.
രണ്ടാളും വേഗം സ്ഥലം വിട്ടേ.
അവൾ ഭാഗ്യയുടെ ചുമൽ പിടിച്ച് തള്ളിക്കൊണ്ട് അവളോട് കാശിയുടെ പുറകിൽ കയറാൻ പറഞ്ഞു. ജാനി അവന്റെ പുറകിൽ കയറിയിരുന്നു.
ബൈ,
മാളു രണ്ടാളുടെയും കവിളിൽ ഉമ്മെടുത്തുകൊണ്ട് പറഞ്ഞു. മാളുവിനോട് റക്കമ്മയോട് യാത്ര പറഞ്ഞുകൊണ്ട് അവർ നന്ദി ഹിൽസിലേക്ക് യാത്ര ആരംഭിച്ചു.
നമ്മൾ എങ്ങോട്ടാ പോകുന്നത്?
ജാനി വിറയാർന്ന ചുണ്ടുകളോട് അവനോട് ചോദിച്ചു. കാശിയൊന്നും മറുപടിയായി പറഞ്ഞില്ല. റോഡിൽ മഞ്ഞു നിറഞ്ഞു നിൽക്കുകയാണ്. തണുപ്പ് കൂടിയപ്പോൾ ജാനി കാശിയെ കെട്ടിപ്പിടിച്ചു. അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. തണുപ്പ് കൊണ്ട് മൂടിയ അന്തരീക്ഷത്തിലൂടെ അവരുടെ ബുള്ളറ്റ് പാഞ്ഞു. നന്ദി ഹിൽസിലേക്ക് പോകുന്ന വഴി മനോഹരമായ പൂക്കളുടെ തോട്ടത്തിലേക്ക് അവർ പോയി. ചുവന്ന റോസാ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന തോട്ടമാണ്. ജാനി ബുള്ളറ്റിൽ നിന്നിറങ്ങി തോട്ടത്തിലേക്ക് ഓടി. ഉത്സാഹത്തോടെ പൂക്കളുടെ ഇടയിലൂടെ ഓടുന്ന അവളെ കാശി നോക്കി നിന്നു. മൂടൽ മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന വഴിയിലൂടെ അവൾ പൂക്കളെ ഓമനിച്ചുകൊണ്ട് തോട്ടത്തിൽ ഓടി നടക്കുകയാണ്. റോസാപ്പൂക്കളെ തഴകുന്ന അവളുടെ മിഴികൾ ഒരു നിമിഷം തന്നെ നോക്കി നിൽക്കുന്ന കാശിയിൽ പതിഞ്ഞു. അവന്റെ നോട്ടം കണ്ടപ്പോൾ അവളുടെ ചുണ്ടിൽ നാണത്തോടെ ചിരിവിടർന്നു. അവൾ പതിയെ മുഖം താഴ്ത്തി. കാശി അവൾക്ക് അരികിലേക്ക് നടന്നു. അവൻ അരികിലേക്ക് വന്നതും ജാനി മിഴികൾ ഇറുകെ ചിമ്മി. കവിളിൽ തണുപ്പ് പതിഞ്ഞപ്പോൾ അവൾ മിഴികൾ തുറന്നു. അവളുടെ കവിളിൽ കാശി പനിനീർ പൂക്കൾ കൊണ്ട് ഉരസുകയാണ്. ജാനി പതിയെ മിഴികൾ അടച്ചു. പോവാം, അവളുടെ കാതിൽ പതിയെ പറഞ്ഞുകൊണ്ട് കാശി റോസാപ്പൂക്കൾ അവളുടെ കയ്യിൽ കൊടുത്തു. അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ ജാനി അവനോടൊപ്പം നടന്നു. കാശി അവളെ നോക്കിയപ്പോൾ ജാനി മുഖം തിരിച്ചു. പൂക്കളുടെ ഇടയിലൂടെ നടക്കുമ്പോൾ കാശി അവളുടെ കയ്യിൽ വിരൽ കോർത്തു. ജാനിയുടെ ഉള്ളിലുള്ള പ്രണയിനി പുറത്തേക്ക് വരാൻ കൊതിച്ചെങ്കിലും അവൾ പ്രണയം മറച്ചുവെച്ചു. ബുള്ളറ്റിൽ കയറി അവർ വീണ്ടും യാത്ര തുടർന്നു. തണുപ്പ് വീണ്ടും കൂടിയപ്പോൾ ജാനി കാശിയെ ഇരുകൈകളാൽ പൊതിഞ്ഞു പിടിച്ചു. കോടമഞ്ഞ് മൂടി നിൽക്കുന്ന വഴിയോര കാഴ്ചകൾ കണ്ട് അവളിരുന്നു. മലകളിൽ മഞ്ഞ് പുതപ്പായി കിടക്കുകയാണ്. വലതുവശത്ത് പാറകളും ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ താഴെ കൃഷിയിടങ്ങളുമാണ്. പക്ഷേ മഞ്ഞു മൂടിക്കിടക്കുന്നതുകൊണ്ട് താഴത്തെ കാഴ്ചകളൊന്നും അത്ര വ്യക്തമാവില്ല.
നമ്മളിപ്പോൾ എവിടെയാണെന്നറിയോ ജാനി? നന്ദി ഹിൽസിൽ.
അവൻ പറഞ്ഞു കേട്ട് ജാനിയുടെ മിഴികൾ നിറഞ്ഞു. ഒരിക്കൽ വരാൻ കൊതിച്ചിട്ടും അവിടേക്ക് അവൻ കൊണ്ടുവന്നപ്പോൾ അവളുടെ മിഴികൾ നിറയുക തന്നെയായിരുന്നു. കാശി ബുള്ളറ്റ് സ്പീഡിൽ ഓടിച്ചു. വണ്ടി പാർക്ക് ചെയ്തുകൊണ്ട് കാശി അവളുടെ കൈപ്പിടിച്ച് പടികൾ കയറാൻ തുടങ്ങി. ഒഴിവ് ദിവസമായതുകൊണ്ട് ആളുകൾ ഒരുപാടുണ്ടായിരുന്നു. ഉയർന്ന മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ നടുവിലുള്ള പാതയിലൂടെ അവർ മുകളിലേക്ക് നടന്നു. നന്ദി ഹിൽസിൻ്റെ ടോപ്പിലായുള്ള ക്ഷേത്രത്തിന് മുമ്പിൽ അവർ നടന്നെത്തി. നന്ദി ഹിൽസിൻ്റെ വ്യൂ പോയിന്റിൽ എത്തിയതും ജാനി തുള്ളിച്ചാടാൻ തുടങ്ങി.
കാശിയേട്ട, കോടമഞ്ഞ്!
ജാനി സന്തോഷത്തോടെ അതിനടുത്തേക്ക് അവൻ്റെ കൈവലിച്ചുകൊണ്ട് ഓടി. ബാരിക്കേഡിൽ പിടിച്ചുകൊണ്ട് അവൾ തുള്ളിച്ചാടുക തന്നെയാണ്. ചുറ്റുമുള്ളവർ നോക്കുന്നതൊന്നും അവൾക്ക് പ്രശ്നമേ അല്ലായിരുന്നു. അതേ അവസ്ഥയിലായിരുന്നു കാശിയും. അവളുടെ മുഖത്ത് അതിരി കവിഞ്ഞൊഴുകുന്ന സന്തോഷം അവൻ്റെ മിഴികൾ നിറയാൻ കാരണമായി. ജാനി അരികിൽ നിൽക്കുന്ന അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു.
എന്തിനാണ് കരയുന്നേ?
അവളുടെ മുഖം കൈക്കുമ്പിളി എടുത്തുകൊണ്ട് അവൾ വാത്സല്യത്തോട് ചോദിച്ചു.
അറിയില്ല കാശിയേട്ട, സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാ.
പൊട്ടിക്കരയുന്ന അവളുടെ കവിളിൽ അവൻ മാറി മാറി ചുംബിച്ച് അവളെ നെഞ്ചോട് ചേർത്തു.
എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു ജാനി.
എനിക്കും.
അവളും അവനോട് പറഞ്ഞു.
നിനക്കെന്തേ സന്തോഷം തോന്നിയേ?
അറിയില്ല, അറിയില്ല എനിക്ക്.
അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ജാനി പറഞ്ഞു. ജാനി ബാരിക്കേഡിൽ പിടിച്ച് തിരിഞ്ഞിരുന്നപ്പോൾ കാശി മുടിയിൽ വിരലോടിച്ച് അവളുടെ പുറകിൽ അവളെ നോക്കി നിന്നു. ആകാശത്തിലെ മേഘങ്ങൾക്കൊപ്പം നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നി. ആ മേഘങ്ങളുടെ ഇടയിലൂടെ പറന്നു പോകാൻ ഒരു കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ അവളുടെ മനസ്സ് കൊതിച്ചു. മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ആ പ്രദേശം ശരിക്കും സ്വർഗതുല്യമായിരുന്നു അവൾക്ക്. അവൻ്റെ കൂടെ വെണ്ണിൽ പറക്കാൻ അവൾക്ക് മോഹം തോന്നി. തണുപ്പ് കൂടിയപ്പോൾ അവൾ കാശിയെ തിരിഞ്ഞു നോക്കി. അവളുടെ നിറഞ്ഞ പുഞ്ചിരി നോക്കി നിന്ന കാശി ജാനിയുടെ വയറിൽ കൈ ചുറ്റിപ്പിടിച്ച് അവളുടെ തോളിൽ താടി ചേർത്ത് നിന്നു. അവൻ്റെ പ്രവൃത്തിയിൽ ഞെട്ടിലൂടെ ജാനി അവനെ നോക്കി. കാശിയുടെ ചുണ്ടുകൾ അവളുടെ കവിളിൽ ആഴത്തിൽ പതിഞ്ഞു. ജാനി അവനിൽ നിന്ന് അകന്നു മാറിയപ്പോൾ കാശി അവളുടെ കൈപ്പിടിച്ച് നിലത്ത് പോയിരുന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കാനാവാതെ ജാനി തല താഴ്ത്തിയിരുന്നു. എന്തൊക്കെയാണ് ദൈവമേ നടക്കുന്നത്? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാശിയേട്ടൻ ചുംബിക്കുമ്പോൾ ഏതോ മായാലോകത്ത് അകപ്പെട്ട പോലെ തോന്നുന്നു, ജാനി ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ ചുംബിച്ചതുകൊണ്ട് ജാനിക്ക് അവൻ്റെ കൂടെ നടക്കുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാശിക്കൊരു കൂസലും ഉണ്ടായിരുന്നില്ല. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ സൺറൈസ് പോയിന്റിലേക്ക് പോയി. സൂര്യൻ ഉദിച്ചു വരുമ്പോഴും അകലേക്ക് മറയാൻ മടി കാണിച്ച് നിൽക്കു തന്നെയാണ് കോടമഞ്ഞ്. പഞ്ഞിക്കെട്ടുകൾ പോലെ കിടക്കുന്ന മഞ്ഞ് പതിയെ മാറാൻ തുടങ്ങി. താഴത്തെ കാഴ്ചകൾ അവർ ഗ്രില്ലിൽ ചാരി നോക്കി നിന്നു. ഇളം വെയിൽ കൊണ്ട് അവർ കുറേ നേരം അവിടെ നിന്നു. നേരം ഉച്ചയായപ്പോൾ സുരേഷേട്ടൻ അവർക്ക് കാർ നൽകി തിരികെ പോയി.
ജാനി, നമ്മളിന്നിവിടെ താമസിക്കാൻ പോവാണ്.
കാറിലേക്ക് കയറുമ്പോൾ കാശി അവളോട് പറഞ്ഞു.
അയ്യോ, അപ്പം ആളൂട്ടിയോ?
അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
അവർ നേരെ പോയത് ഗാന്ധിനിലയ റിസോർട്ടിലേക്കാണ്. ചെക്ക് ഇൻ ചെയ്തതിനു ശേഷം അവർ റൂമിലേക്ക് പോയി. നേരം 11 മണിയായെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു. റൂം തുറന്നതും ജാനി നേരെ ബെഡിലേക്ക് പോയി വീണു. കാശി ബാഗും പിടിച്ചു വരുന്നത് കണ്ടപ്പോൾ അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും കാശി അവളോട് വിശ്രമിച്ചോളാം പറഞ്ഞു. വളരെ വലിയ റൂം തന്നെയായിരുന്നു അത്. ജാനി റൂം മുഴുവൻ കണ്ണോടിച്ചു. കാശി സോഫയിൽ നിന്ന് മാളുവിന് ഫോൺ ചെയ്യുകയാണ്. അവൻ സംസാരിച്ചതിനു ശേഷം ഫോൺ ജാനി കൊടുത്തു. തണുപ്പാണെങ്കിലും കാശി കുളിക്കാനായി പോയി. ജാനി കൈകൾ ഉരസിക്കൊണ്ട് റൂമിൽ നടന്നു. റൂമിൽ നിന്നിറങ്ങിയാൽ ലിവിംഗ് ഏരിയ പോലൊരിടമാണ്. അതിനടുത്തുള്ള ഡോർ തുറന്നപ്പോൾ വലിയൊരു ബാൽക്കണി തന്നെയായിരുന്നു. അവൾ ഇറങ്ങിയതും കാശി വിളിച്ചപ്പോൾ അവൾ അകത്തേക്ക് തന്നെ പോയി.
നീ കുളിക്കുന്നില്ലേ?
എനിക്ക് തണുക്കുന്നുണ്ട്.
ഹീറ്ററുണ്ട്.
ഞാൻ വന്നിട്ട് കുളിച്ചോളാം, അവൾ തണുപ്പോടെ പറഞ്ഞു.
എന്നാ വായോ, നമുക്ക് ഫുഡ് കഴിച്ചിട്ടൊന്ന് ചുറ്റടിച്ചു വരാം.
റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം കാറെടുത്ത് അവൾ പുറത്തേക്ക് പോയി. കുറച്ചു നേരം ഡ്രൈവ് ചെയ്തതിനു ശേഷം കാശി കാർ നിർത്തി. അവർ കാറിൽ നിന്നിറങ്ങി. അവളുടെ കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് കാശി മുമ്പോട്ട് നടന്നു. എപ്പോഴും അവന്റെ തോളിൽ അവൾ തലചായ്ച്ചു. പറഞ്ഞറിയിക്കാൻ വയ്യാത്തത്ര സന്തോഷം അവരുടെ ഉള്ളിൽ നിറയുന്നുണ്ടായിരുന്നു. നിറഞ്ഞു നിൽക്കുന്ന യൂക്കാലിപ്സ് പൈൻ മരങ്ങളുടെ ഇടയിലൂടെ അവർ നടന്നു. കോർത്തു പിടിക്കുന്ന വിരലുകൾ പ്രണയത്തിൽ മുഴുകുമ്പോൾ അവരുടെ മിഴികൾ മാത്രം പരസ്പരം നോക്കിയില്ല. പരസ്പരം അവർ ഒന്നും മിണ്ടിയില്ലെങ്കിലും വിരലുകൾ പ്രണയം പറഞ്ഞുകൊണ്ടേയിരുന്നു. നിശബ്ദമായ താഴ്വാരങ്ങളോട് അടുത്ത പുലരിക്കു മുമ്പേ ഒത്തിച്ചേരാമെന്ന് പറയും പോലെ പുഴ പോലെ ഒഴുകുന്ന കോടമഞ്ഞ യാത്രയായി. താഴ്വാരത്തിന്റെ അടിത്തട്ടിലേക്ക് പോയി കുളിരണിച്ചുകൊണ്ട് കാറ്റും മഞ്ഞിനോടൊപ്പം ഒഴുകാൻ തുടങ്ങി. യൂക്കാലിപ്സ് മരത്തിൽ ജാനി ചാരി നിന്നു. കാശി തൊട്ടപ്പുറത്തെ മരത്തിലും ചാരി നിന്നു. ക്യാമറയെടുത്ത് ജാനി അവന്റെ ഫോട്ടോസ് എടുക്കാൻ നോക്കി. കാശി ക്യാമറയുടെ അടുത്തേക്ക് വേഗത്തിൽ വന്നപ്പോൾ അവൾ തിരിഞ്ഞു നിന്നു. പൈൻ മരത്തിൽ വെച്ച അവളുടെ കയ്യിൽ അവൻ പതിയെ വിരലോടിച്ചപ്പോൾ ജാനി അവനെ ഒരു നിമിഷം നോക്കി. പിന്നെ പതിയെ കൈകൾ അവനിൽ നിന്ന് വേർപ്പെടുത്തി അവൾ വീണ്ടും നടക്കാൻ തുടങ്ങി. കാശി അവളെയും ചേർത്ത് പിടിച്ച് ക്യാമറയിൽ നിറയെ ചിത്രങ്ങൾ പകർത്തിയെടുത്തു. അവൻ ചേർത്ത് പിടിക്കുമ്പോഴൊക്കെ അവൾക്കുള്ളിൽ സന്തോഷം തോന്നിയെങ്കിലും ജാനി പുറത്ത് മൗനമായി തന്നെ അവനോടൊപ്പം നടന്നു. പുറത്തേക്ക് പോയി റിസോർട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് നേരം വൈകിയിരുന്നു. മഞ്ഞ് പെയ്തപ്പോൾ ഒരേ കുടയിലാണ് അവർ റെസ്റ്റോറൻറ്റിലേക്ക് പോയത്. റെസ്റ്റോറൻറ്റിൽ നിന്ന് റിസോർട്ടിലേക്ക് നടക്കുമ്പോൾ മഞ്ഞ് പെയ്തുകൊണ്ടിരുന്നു. തണുത്ത് വിറച്ചുകൊണ്ട് തന്നെ നോക്കുന്ന അവളെ കാശി പൊതിഞ്ഞ് പിടിച്ചു. അവൻ്റെ നെഞ്ചിലെ ചൂടിൽ വിറയാർന്ന ചുണ്ടുകളോടെ അവൾ നടന്നു. റൂമിലെത്തിയ ഉടനെ ബ്ലാങ്കറ്റ് കൊണ്ട് കാശി അവളെ പുതപ്പിച്ചു. അവൾ അപ്പോഴും തണുത്ത് വിറക്കുകയാണ്. കാശി അവളുടെ മേൽ ചുറ്റിയ ബ്ലാങ്കറ്റ് അവളിൽ നിന്ന് എടുത്തു മാറ്റി അവൻ പുതച്ചു. ജാനി തണുത്ത് വിറച്ചുകൊണ്ട് അവനെ നോക്കിയിരുന്നു. ഇങ്ങോട്ട് വാ, അവൻ കൈകൾ അവൾക്ക് നേരെ നീട്ടി പ്രണയത്തോടെ പറഞ്ഞു. അവന്റെ നെഞ്ചോടാൻ വരാൻ ആഗ്രഹമുണ്ടെങ്കിലും അവളിൽ നിന്ന് തലയാട്ടി. അവളുടെ മനസ്സറിഞ്ഞ പോലെ കാശി ബെഡിൽ തണുത്ത് വിറച്ചിരിക്കുന്ന അവളെ പൊക്കിയെടുത്ത് മടിയിൽ വെച്ചു. അതിനുശേഷം ഒരേ ബ്ലാങ്കറ്റിനുള്ളിൽ അവർ മൂടി പുതച്ചിരുന്നു. കാശിയുടെ കൈകൾ അവളുടെ മേൽ ചുറ്റി വരിഞ്ഞപ്പോൾ ജാനിക്ക് മേലാകെ ഒരു തരിപ്പ് കയറി. അവന്റെ നെഞ്ചോടമർന്നപ്പോൾ അവന്റെ നെഞ്ചിലെ ചൂടിലും അവന്റെ ചൂടു നിശ്വാസത്തിലും അവളിലെ തണുപ്പ് കുറഞ്ഞു. ഒരേ പുതപ്പിനുള്ളിൽ അവർ ബെഡിൽ കിടന്നു. ഡിംലൈറ്റിന്റെ വെളിച്ചത്തിൽ അവന്റെ മിഴികൾ തിളങ്ങുന്ന ജാനി കണ്ടു. അവൾ മിഴികൾ പതിയെ താഴ്ത്തി തിരിഞ്ഞു കിടന്നു. കാശി ജാനിയുടെ മുടിമേലിലെ മാടിയൊതുക്കി ജാനിയുടെ ദേഹമാകെ വിറക്കുന്നുണ്ടായിരുന്നു. കാശി അവനിലേക്ക് അവളെ ചുറ്റിപ്പിടിച്ച് ചേർത്ത് കിടത്തി. അവളുടെ പുറം കഴുത്തിലേക്ക് അവൻ നോക്കി. തിരിഞ്ഞു കിടക്കുന്ന അവളുടെ കഴുത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് കാശി അവളുടെ ചെറുമറുകിൽ മൃദുവായി ചുംബിച്ചു. മേൽ ചുറ്റിയിരിക്കുന്ന അവന്റെ കൈ അവളുടെ വിരലുകൾ അമർന്നു. ജാനി, കാശി അവളുടെ കാതിൽ പതിയെ വിളിച്ചു. അവൾ മൂളി. നീ എന്നെ പ്രണയിക്കുന്നുണ്ടോ? ഇല്ല, എന്നെ ഇഷ്ടമല്ല അല്ലേ? എന്നിട്ട് ഞാൻ നിന്നെ ചുംബിക്കുമ്പോൾ നീ എതിര് പറയുന്നില്ലല്ലോ. അവന്റെ ചോദ്യം കേട്ട് അവളൊന്ന് ഞെട്ടി. പിന്നെ ഒന്നും മിണ്ടാതെ തിരിഞ്ഞിടന്ന് അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു. എനിക്ക് ഉറക്കം വരുന്നു കാശിയേട്ട, തണുക്കുന്നു. അവൾ നുണ പറഞ്ഞുകൊണ്ട് ഉറക്കം നടിച്ചു കിടന്നു. കാശി വാത്സല്യത്തോടെ അവളുടെ മുടിയിൽ തരോടി അവനും മയക്കത്തിലേക്ക് വീണു. പിറ്റേ ദിവസം കാശി ഉറങ്ങുന്ന ജാനിയെ പൊക്കിയെടുത്ത് പുറത്തെ ബാൽക്കണിയിലേക്ക് കൊണ്ടുപോയി. തണുപ്പടിച്ചപ്പോൾ മിഴികൾ തുറന്ന ജാനി അത്ഭുതത്തോടെ ചുറ്റും നോക്കി. താനും തന്റെ നാഥനും മേഘങ്ങൾക്കിടയിൽ ഇരിക്കുന്ന പോലെ അവൾക്ക് തോന്നി. കോടമഞ്ഞാണ് അവർക്ക് ചുറ്റും. ജാനി കാശിയെ നോക്കി. ഇഷ്ടായോ നിനക്ക് കോടമഞ്ഞ്? നിന്നോട് കിന്നാനം ചൊല്ലാൻ വന്നിരിക്കുകയാണവർ, കാശി അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കാതിൽ പറഞ്ഞു. അവന്റെ ചുടുനിശ്വാസം കാതിൽ പതിഞ്ഞപ്പോൾ ജാനി മിഴികൾ അടച്ചിരുന്നു പോയി. മിഴികൾ തുറന്നു നോക്കുമ്പോൾ മഞ്ഞിൽ അവന്റെ മുഖം പോലും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ജാനി അവന്റെ മടിയിൽ നിന്നെഴുന്നേറ്റ് മഞ്ഞിൽ കൈകൾ വിടർത്തി നിന്നു. അവൾ കാശിയെ തിരിഞ്ഞു നോക്കി. വീണ്ടും മുഖം തിരിച്ച് താഴ്വാരത്തെ മഞ്ഞിലേക്ക് നോക്കി. കാശി പതിയെഴുന്നേറ്റ് അവൾക്കരികിലേക്ക് പോയി. കാശി അവളുടെ വയറിൽ കൈ ചുറ്റി പിടിച്ചു. ജാനി ഞെട്ടിലോട് തിരിഞ്ഞിന്ന് വിറക്കുന്ന ചുണ്ടുകളോട് അവൻ നോക്കി. മഞ്ഞിൽ വിറക്കുന്ന അവളുടെ മാതള നിറമുള്ള ചുണ്ടുകളെ കാശി അവന്റെ ചുണ്ടുകളാൽ ദീർഘമായ ചുംബനത്തിൽ ആഴ്ത്തി. ചുമരിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവർ ചുംബനത്തിന്റെ ലഹരിയിൽ ലയിച്ചു നിന്നു. കാശിയുടെ ഫോൺ റിങ് ചെയ്തു. കൃത്യസമയത്ത് തന്നെയാണ് ആദി വിളിച്ചു പോയതും. മഞ്ഞിന്റെ തണുപ്പിൽ നിൽക്കുന്ന അവൾക്ക് അവന്റെ ചുംബനവും മേൽ ചുറ്റി വരിയുന്ന അവന്റെ കൈകളും ചൂടേകി. കോടമഞ്ഞ് അവരെ മൂടി. ആ മഞ്ഞിന് പോലും അവരോട് അസൂയ തോന്നി. മഞ്ഞ് മൂടിയിട്ടും അവർ വിറച്ചില്ല. നിമിഷങ്ങൾ കടന്നുപോയത് അവരറിഞ്ഞില്ല. ചുണ്ടുകൾ തമ്മിൽ പതിയാകുന്നെങ്കിലും
അവരുടെ മിഴികൾ ഒരു നിമിഷം കോർത്ത് നിന്നു. ജാനി അവനിൽ നിന്ന് അകലാൻ നോക്കിയപ്പോൾ കാശി അവളെ കെട്ടിപ്പിടിച്ചു. ഒരുപാട് നേരം അവരതേ നിൽപ്പ് തുടർന്നു. അവനെ തള്ളി മാറ്റിക്കൊണ്ട് ജാനി റൂമിലേക്ക് ഓടിപ്പോയി. അവൾ ഓടിപ്പോകുന്നത് കണ്ട് ഒരു ചിരിയോടെ കാശി മഞ്ഞിൻ തണുപ്പിൽ നിന്നു. ജാനി വേഗം ബാത്റൂമിലേക്ക് കയറി. അവൾക്ക് സന്തോഷവും സങ്കടവും ഒരുപോലെ തോന്നി. തൊട്ടു മുമ്പ് നടന്ന സ്വപ്നമാണോ എന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. റിസോർട്ടിൽ നിന്നിറങ്ങുമ്പോൾ അവൾ നാണം കൊണ്ട് അവനോട് മിണ്ടിയതേയില്ല. മഞ്ഞ മൂടിയ വഴിയിലൂടെ നടക്കുമ്പോൾ കാശി അവൾ അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മൂക്കുരുമ്മിക്കൊണ്ടിരുന്നു. ജാനി അവന്റെ പ്രണയത്തിൽ അലിഞ്ഞു പോവുകയായിരുന്നു ഓരോ നിമിഷവും. സൺസെറ്റ് പോയിന്റിലെത്തിയപ്പോൾ മഞ്ഞിൻ മുകളിലൂടെ ഉയർന്നു വരുന്ന സൂര്യനെ അവർ കണ്ടു. ഇളം വെയിലിൽ തിളങ്ങുന്ന അവരുടെ മിഴികൾ പതിയെ കോർത്തെങ്കിലും ജാനി അവനിൽ നിന്ന് മുഖം തിരിച്ചു. നന്ദി ഹിൽസ് അവർ ചുറ്റിയടിച്ച് കണ്ടുകൊണ്ടിരുന്നു. അവർ പരസ്പരം അധികം സംസാരിച്ചിരുന്നില്ല. കാശിയാണ് കുറച്ചെങ്കിലും സംസാരിച്ചത്. ജാനി മൂളുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പ്രണയം അങ്ങനെയാണല്ലോ. ഉള്ളിൽ ഒരുപാട് സംസാരിക്കാനുണ്ടെങ്കിലും നമ്മളെ അത് മൗനമാക്കി കളയും. പരസ്പരം സംസാരിച്ചില്ലെങ്കിലും മിഴികൾ തമ്മിൽ പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്ന നിമിഷങ്ങൾ, ആ നിമിഷങ്ങൾ അനുഭവിക്കുകയായിരുന്നവർ. അവർക്ക് ചുറ്റും മലയുന്ന കാറ്റിന് പോലും പ്രണയത്തിന്റെ ഗന്ധമായിരുന്നു. ടിപ്പുവിന്റെ പൊട്ടിപ്പൊളിഞ്ഞ സമ്മർ ഹൗസിനടുത്ത മരത്തിൽ ജാനി ചാരി നിന്നു. ആ മരത്തിൽ ഒരുപാട് പേർ പേരുകൾ കൊത്തിവെച്ചിരുന്നു. പ്രണയം എന്തിനാണ് ഒരു മരത്തിൽ കൊത്തിവെക്കുന്നതല്ലേ? നമ്മുടെ മനസ്സിലല്ലേ അത് കൊത്തിവെക്കേണ്ടത്? വെറുതെ ഈ മരത്തിന്റെ തടിയൊക്കെ ഭംഗിയില്ലാതാക്കി. കാശി മരത്തൊടിയിൽ തലോടി പറഞ്ഞപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ മുഖം തിരിച്ചു. എന്നോട് പ്രണയം വന്നോ ജാനി നിനക്ക്? കാശി അവളുടെ കാതിൽ ചോദിച്ചപ്പോൾ ജാനി ഒന്നും മിണ്ടാതെ നടന്നു. നന്ദി ഹിൽസ് മുഴുവനായി ചുറ്റിയടിച്ച് കണ്ടതിന് ശേഷം അവർ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തതിനു ശേഷം കാറിൽ താഴേക്ക് വന്നു. സുരേഷിന്റെ കയ്യിൽ കാറിന്റെ കീ കൊടുത്തതിനു ശേഷം അവർ ബുള്ളറ്റിലാണ് വീട്ടിലേക്ക് തിരിച്ചത്. തിരികെ പോകുമ്പോൾ നന്ദി ഹിൽസിൽ നിന്ന് പോവേണ്ടെന്ന് അവർക്ക് തോന്നി. കാലനാഥിന്റെയും ജാനിക്കിടെയും പ്രണയത്തിന്റെ ആദ്യ നിമിഷങ്ങൾ നന്ദി ഹിൽസിന്റെ കോടമഞ്ഞിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് കാശി ബുള്ളറ്റിൽ പോകുമ്പോൾ ഹിൽസിലേക്ക് നോക്കി മനസ്സിൽ പറഞ്ഞു. അവിടെ നിന്ന് ഓരോ നിമിഷവും താനൊരു പ്രണയത്തിൻ നാഥനായി മാറിയിരുന്നെന്ന് കാശി പുഞ്ചിരിയോട് ഓർത്തു. തന്റെ പ്രിയതമയുമായുള്ള മധുര നിമിഷങ്ങൾ, അവളുടെ കൈപിടിച്ച് നടന്നതും കൈമാറിയ ചുംബനത്തിന്റെ ചൂടും പിരിയാൻ വയ്യാതെ പരസ്പരം പുണർന്നതുമെല്ലാം ആലോചിച്ചപ്പോൾ തന്നെ ചുറ്റിപ്പിടിച്ച് ബുള്ളറ്റിലിരിക്കുന്ന തന്റെ പെണ്ണിന്റെ കയ്യിൽ അവൻ പതിയെ ചുംബിച്ചു. ജാനി അവന്റെ ചുംബനത്തിൽ മയങ്ങി മിഴികൾ അടച്ചിരുന്നു. തിരികെ വീട്ടിലെത്തിയ ജാനിയ ബുള്ളറ്റിൽ നിന്ന് വേഗമിറങ്ങി അവനോടൊന്നും മിണ്ടാതെ അകത്തേക്കൂടി. മാളുവിനെ കണ്ടതും ജാനി അവളെ ചിരിയോടെ പോയി കെട്ടിപ്പിടിച്ചു. എപ്പോ വന്നു എന്റെ സുന്ദരി ചേച്ചി? കിതപ്പോടെ ചിരിക്കുന്ന അവളോട് മാളു കൊഞ്ചലോടെ ചോദിച്ചു. ജാനി ഒന്നും പറയാതെ അവളോട് ചിരിക്ക തന്നെയാണ്. എന്നാ എന്തു പറ്റി? മുഖൊക്കെ ഒരുപാട് ചോന്നിട്ടുണ്ടല്ലോ. ഹണിമൂണൊക്കെ അടിച്ചു പൊളിച്ചോ? മാളു അത് പറഞ്ഞപ്പോൾ ജാനി നാണത്തോടെ മുഖം താഴ്ത്തി. ഹലോ കാശി, എന്താ നിങ്ങളുടെ പെണ്ണിന് ഇത്ര നാണം? ആളിലേക്ക് ഒന്ന് അവനോട് മാളു ചോദിച്ചു. അവനെ കണ്ടതും ജാനി അവനെ നോക്കാതെ നാണത്തോടെ മുകളിലേക്ക് ഓടി. ഒരുപാട് ഹാപ്പിയാണ് ഭാഗ്യച്ചി, ആ മുഖം കണ്ടാലറിയാം. താങ്ക്സ് കാശി. മാളു സന്തോഷം കൊണ്ട് മിഴികൾ തുടച്ചുകൊണ്ട് അവന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. കാശി ഒരു പുഞ്ചിരിയോടെ അവൾക്ക് മറുപടി കൊടുത്തു. പിറ്റേ ദിവസം കാശിയും ജാനിയും വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ എല്ലാവരും അവരെ കാത്തു പൂമുഖത്തിരിക്കുകയായിരുന്നു. തേജസും സൂര്യയും ജോയും മജുവും ജോണിയും സത്യയും ചാർലിയും മാധിയും ഗാർഡനിലെ ചെയറിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. ഗേറ്റ് കടന്ന് കാറ് വരുന്ന കണ്ട് എല്ലാവരുടെയും ചുണ്ടിൽ ചിരിവിടർന്നു. കാറിൽ നിന്ന് കാശിയും ജാനിയും ഇറങ്ങി. ലക്ഷ്മി പൂമുഖപ്പടികൾ സന്തോഷത്തോടെ ഇറങ്ങിയതും ഒരു നിമിഷം അവരുടെ പാദങ്ങൾ തറഞ്ഞു നിന്നു. അവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും മിഴികൾ അമ്പരപ്പ് നിറഞ്ഞപ്പോൾ തേജസിന്റെ മിഴിയിൽ ദേഷ്യം വിടർന്നു. അഭിരാമി, വിറക്കുന്ന ചുണ്ടുകളോട് ലക്ഷ്മി പറഞ്ഞു. തേജസിന്റെ കണ്ണിൽ കോപം നിറഞ്ഞത് കണ്ട് കാറിൽ നിന്നിറങ്ങിയ മാളു പേടിച്ച് കാശിയുടെ കയ്യിൽ പിടിച്ച് അവന്റെ പുറകിലേക്ക് നിന്നു. എന്റെ കുട്ടി! സ്വന്തം മകളുടെ മുഖം വർഷങ്ങൾക്ക് ശേഷം മുമ്പിൽ കണ്ടപ്പോൾ ദത്തൻ ഊന്നുവടി നിലത്തേക്ക് കുത്തി മുമ്പോട്ട് നടക്കാൻ ശ്രമിച്ചതും അയാളുടെ കാലുകൾ ഇടറി. ശേഖരനും മഹിയും അയാളെ താങ്ങി. ചന്ദ്ര, എന്റെ മോള്, നമ്മുടെ ആമി, ദേവകി, നമ്മുടെ മോള്! അയാളുടെ തൊണ്ടയിടറി. കരയുന്ന ദേവകിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദത്തം പറഞ്ഞു. തേജസ് ചെയറിലേക്ക് ആൻ ചവിട്ടിക്കൊണ്ട് കാശിയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. അവൻ ദേഷ്യത്തിൽ കാശിയുടെ അടുത്തേക്ക് പോകുന്നു കണ്ട് കാശിയുടെ കൂട്ടുകാരും ചേട്ടന്മാരും അവരുടെ അടുത്തേക്ക് വന്നു. എന്നെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കില്ലേ തേജ? മാളു നിറഞ്ഞ മിഴിയോടെ പറഞ്ഞു. നീയും ഞാനും അനാഥരാണ്. ആരുടെയും സ്നേഹവും അനുകമ്പയോ നമുക്ക് വേണ്ട. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സോറി തേജ, ഇവര് പോന്നപ്പോ ഞാൻ ഒറ്റക്കായതുപോലെ തോന്നി. മാളു ഏങ്ങിയും കരഞ്ഞു. ഒരൊറ്റ അടി വെച്ചെന്നാലുണ്ടല്ലോ.
അവൻ മാളൂരി നേരെ കയ്യോങ്ങിയപ്പോൾ കാശി അവന്റെ കൈകളെ തടഞ്ഞു. അവൾ അടിക്കരുത് തേജ,
എന്റെ പെങ്ങളെ ഞാനടിച്ച നിനക്കെന്താ?
അവൾ ഈ വീട്ടിലെ കുട്ടിയാണ്, എന്റെ ആമിയമ്മയുടെ കുട്ടി. അവളെ അടിച്ച എനിക്ക് പൊള്ളും തേജസ്. നീ വാ, അകത്തേക്ക് പോയി സംസാരിക്കാം.
ജാനിയുടെ മുമ്പിൽ വെച്ച് മാളുവിനോട് കാശി ബാംഗ്ലൂരിലെ വീട്ടിൽ വെച്ച് കാശി അവൾക്കാരാണെന്നുള്ള സത്യങ്ങൾ പറഞ്ഞു. മാളു ആ നിമിഷം എല്ലാം അറിയുന്ന പോലെ ജാനിക്ക് മുമ്പിൽ അഭിനയിച്ചു. കാശിക്ക് മാളുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരണമായിരുന്നു. അവളെ ഒറ്റയ്ക്ക് നിർത്തി പോരാൻ അവനും ജാനിക്കും കഴിയുന്നില്ലായിരുന്നു. മാളു എല്ലാം അറിയുന്നതെന്ന ധാരണയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്.
മാളു വായു, തിരിച്ചു പോവാം.
തേജസ് അവളുടെ കൈവലിച്ചു.
അവൾ എവിടെയും പോകുന്നില്ല.
കാശി മാളുവിനെ ചേർത്ത് പിടിച്ചു.
മിണ്ടരുത്.
തേജസ് കാശിയുടെ നേരെ ദേഷ്യത്തോടെ വിരൽ ചൂണ്ടി. മാളു കരയുന്ന കണ്ട് ലക്ഷ്മി എല്ലാവരെയും അകത്തിമാറ്റി അവളെ ഓടിവന്ന് കെട്ടിപ്പിടിച്ചു. തേജസ് ദേഷ്യത്തോടെ മാളുവിനെ അവരിൽ നിന്ന് പിടിച്ചുവാങ്ങി അവളെ നെഞ്ചോട് ചേർത്തു.
മോനെ,
കരയുന്ന അവളെയും കോപം കൊണ്ട് വിറക്കുന്ന അവനെയും ലക്ഷ്മി ഒന്നും അറിയാതെ മാറി മാറി നോക്കി.
വിളിക്കരുത് ഞങ്ങളെങ്ങനെ. ഞങ്ങൾക്ക് ആരുടെയും സ്നേഹം വേണ്ട. ഇവളും ഞാനും അനാഥരാണ്, ദ്രോണാഗവിന്റെ അഭിരാമിയുടെ മക്കൾ.
തേജസ് ചുറ്റിലുമുള്ളവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവന്റെ വാക്കുകൾ കേട്ട് അവർ ആനന്ദ സത്യമറിയാത്തവരുടെ കാതുകളിൽ പതിഞ്ഞപ്പോൾ അവരുടെ എല്ലാം മിഴികൾ നിറഞ്ഞു. തേജസ് മാളുവിനെ പൊതിഞ്ഞു പിടിച്ച് പെട്ടെന്ന് ശ്രീലകത്തേക്ക് നോക്കി. അപ്പോഴാണ് ശ്രീലകത്തെ മട്ടുപ്പാവിൽ നിൽക്കുന്ന സിദ്ധാർത്ഥനെ തേജസ്സും മാളുകയും കണ്ടത്. അവർ അവനെ ദേഷ്യത്തോടെ നോക്കി നിന്നു. സിദ്ധാർത്ഥന്റെ മുഖത്ത് അവർ നോക്കുമ്പോൾ ഭയം നിറയുന്ന കാശി ശ്രദ്ധിച്ചു. സിദ്ധാർത്ഥൻ വേഗം അവിടുന്ന് പോയി.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.